സുപ്രഭാതം. ഇന്ന് ജൂലൈ 23. തിരുവിതാംകൂറിൽ വേരുകളുള്ള എഴുത്തുകാരൻ ഡോക്ടർ എബ്രഹാം വർഗീസ്, അതെ, ദ കവനന്റ് ഓഫ് വാട്ടർ. അദ്ദേഹം ജനിച്ച രാജ്യത്തിൻ്റെ രാജാവിൻ്റെ ജന്മദിനമാണിന്ന്. 44 വർഷം ആ രാജ്യം ഭരിച്ച ഇന്നത്തെ കഥാപുരുഷൻ്റെ മുൻഗാമികൾ പഴയ നിയമത്തിലുണ്ടെന്നാണ് വെപ്പ്. DNA ഉപയോഗിച്ച് ഫാമിലി ട്രീ വരച്ചാൽ പോയി നിൽക്കുന്നത് എവിടെയാണെന്നോ? സോളമനും ഷീബയും. ലോകത്തിൽ അവിടെവിടെയായി റസ്തഫാരി എന്നു പേരുള്ള ഓൾഡ് ടെസ്റ്റമെൻറ്റിനെ ആധാരമാക്കിയുള്ള ക്രിസ്തീയ സഭയിൽ നമ്മുടെ നായകനെ ദൈവതുല്യമായിട്ടാണ് കരുതുന്നത്. കരീബിയൻ രാജ്യക്കാരുടെ ഇടയിൽ അതിൻ്റെ കാരണം പറയുന്നത് ഇങ്ങനെയാണ്. ആഫ്രിക്കയിൽ നിന്നും പണ്ടൊരിക്കൽ നമ്മുടെ രാജാവ് ജമൈക്കയിൽ സന്ദർശനത്തിന് വന്ന ദിവസം അവിടെ ചതച്ചു കുത്തി ഒന്നാന്തരം മഴ പെയ്തു. ഏറെ മാസങ്ങൾ നീണ്ടുനിന്ന വരൾച്ചയ്ക്ക് ശേഷമുള്ള അത്ഭുത സംഭവം. അതോടെ റസ്തഫാരി കൂട്ടർ ധാരാളമുള്ള കരീബിയൻ രാജ്യത്തിൽ ഹെയ്ലസെലാസിയെ അവരുടെ കാണപ്പെട്ട ദൈവമായി. ഭൂരിഭാഗവും പാവപ്പെട്ട കറമ്പർ അടങ്ങുന്ന ഈ കൂട്ടർക്ക് ഇത്യോപ്യ പ്രോമിസ്ഡ് ലാൻഡും ആയി. ഇറ്റാലിയൻ കൊളോണിയൽ ഭരണത്തിൽ നിന്നും പണ്ട് അബിസീനിയ, പിന്നീട് ഇത്യോപ്യ ആയ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പയറ്റി, സ്ലേവറി ട്രേഡ് ബാൻ ചെയ്തു. പിന്നെ സ്വതന്ത്രമായപ്പോൾ വളരെക്കാലം അടിമത്തത്തിൻ്റെ കെടുതികൾ അനുഭവിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളെ എല്ലാം കൂടി കൂട്ടി ശക്തമായി അവരുടെ കൾച്ചറിൽ അഭിമാനം കൊള്ളാനും ആഫ്രിക്കൻ യൂണിയൻ എന്നൊരു സംഘടന തുടങ്ങിയവരിൽ ഇദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അതും ഒരു കാരണമായി കരീബിയൻ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയോടെ ആദരവോടെ ഇങ്ങേരെ വണങ്ങാൻ. നാം ഇന്ന് കുടിക്കുന്ന കാപ്പിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയപ്പെടുന്ന ഈ രാജ്യത്തിനെ കുറിച്ച് അല്പം വർണ്ണിക്കാം. പല കാലങ്ങളിലായി ക്രിസ്തീയർ, മുസ്ലിമുകൾ, യഹൂദർ, ഈ 3 കൂട്ടരും ഈ ദേശത്തെ ഭരിച്ചു. പിന്നീട് 49 AD മാർക്ക് എന്നുള്ള അപ്പസ്തോലൻ ഈജിപ്തിലെത്തി അവിടെ ഒരു ക്രിസ്തീയ കേന്ദ്രം സ്ഥാപിച്ചു. അതാണ് അലക്സാൻഡ്രിയയിലെ ഓർത്തഡോക്സ് കോപ്റ്റിക് ക്രിസ്ത്യാനിറ്റി. അത് എവിടെയൊക്കെയോ തട്ടി മുട്ടി ഇത്യോപ്യയിലെത്തി ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്ന പേരിൽ 1/2 നൂറ്റാണ്ട് മുന്നേ ഇത്യോപ്യൻ കോപ്റ്റിക് ഓട്ടോണമസ് ആയി സ്വന്തം പാത്രിയക്കീസിന് കിട്ടി. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കിങ് മാനലിക് മരിച്ചപ്പോൾ മകൾ സവ്ദീത്ത രാജ്ഞിയായി. എന്നിട്ട് തൻ്റെ കസിൻ റാസ് തഫാറി മക്കന്നൻ അവനെ റീജൻ്റാക്കി, അതായത് പിൻഗാമി. 1930 ഇദ്ദേഹം ഭരണം ഏറ്റെടുത്തപ്പോൾ പുതിയ പേര് സ്വീകരിച്ചു, ഹെയ്ലസ് സെലാസിയെ. 5 വർഷം കഴിഞ്ഞപ്പോൾ ദാ വന്നിരിക്കുന്നു ഇറ്റലിയിൽ നിന്നും ബെനീറ്റോ മുസ്സലീനിയുടെ പട്ടാളക്കാർ. ഇത്യോപ്യയെ ഇറ്റാലിയൻ കോളനിയാക്കി. ഹെയ്ലസ് സെലാസിയെ ഊരും കൊണ്ട് ഓടി ഇംഗ്ലണ്ടിലേക്ക്. ഇത്യോപ്യക്കാർ കുറേ ദുരിതം അനുഭവിച്ചു 2-ാം ലോകമഹായുദ്ധത്തിൽ ഇറ്റലി തോൽക്കുന്നതുവരെ. ഹെയ്ലസ് സെലാസിയെ മടങ്ങിയെത്തി രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കായി പല കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് 1 പ്രാധാന്യം കൊടുത്തു. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ഡോക്ടർ എബ്രഹാം വർഗീസിൻ്റെ ടീച്ചർമാരായിരുന്ന മാതാപിതാക്കളെപ്പോലെ ധാരാളം മലയാളികൾക്ക് ഇത്യോപ്യയിൽ സ്കൂൾ മാഷന്മാരായിട്ട് ജോലി കിട്ടുന്നത്. കാലം മുന്നോട്ട് നീങ്ങുന്നു, രാജാവ് കിളവനാകുന്നു, ജനങ്ങളുടെ ക്ഷേമത്തിൻ്റെ കാര്യത്തിൽ അമാന്തം കാണിക്കുന്നു, ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. മോങ്ങാൻ നിന്ന നായയുടെ തലയിൽ തേങ്ങ വീഴും പോലെ ലെഫ്റ്റനന്റ് കേണൽ മെങ്കിസ്തു മെറിയം രംഗത്തെത്തുന്നു. സഹായിക്കാൻ മോസ്കോയിൽ നിന്നും ബ്രഷ്നോവും, കോൾഡ് വാറിൻ്റെ ഭാഗമായിട്ടുള്ള അംഗം. ഭരണത്തിലുണ്ടായിരുന്ന കുറേ പേരെ തട്ടി. കേട്ടത് വിശ്വസിക്കാമെങ്കിൽ ഹേലെ സെലാസിയെ തലയണ വെച്ച് ഞെക്കി ശ്വാസം മുട്ടിച്ച് കൊന്നു എന്ന് പറയുന്നു. ആർക്കറിയാം. ഹേലെ സെലാസിയുടെ ഒറിജിനൽ പേര് റാസ് തഫാരി. അതാണ് നേരത്തെ പറഞ്ഞ കരീബിയൻ രാജ്യങ്ങളിൽ തുടങ്ങിയ ക്രിസ്തീയ സഭ. ഇന്ന് 1 മില്യൺ ആൾക്കാരുണ്ടെന്നാണ് കണക്ക്. ഹേലെ സെലാസി ആ മഴ പെയ്ത ദിവസം കിങ്സ്റ്റണിൽ എത്തിയപ്പോൾ അങ്ങേരെ കാണാൻ പോയ കൂട്ടത്തിൽ റീത്ത എന്നു പേരുള്ള ജമൈക്കക്കാരത്തി പെണ്ണുണ്ടായിരുന്നു. അവൾ നോക്കിയപ്പോൾ ഈ ആഫ്രിക്കൻ രാജാവിൻ്റെ കൈപ്പത്തിയുടെ നടുവിലായിട്ട് കറുത്ത പാട് കണ്ടു. സ്റ്റിഗ്മാറ്റ, യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ തറച്ച ആണിയുടെ പാട്. അതോടെ അവൾ കംപ്ലീറ്റ് റസ്തഫാരി വിശ്വാസിയായി. എന്ന് മാത്രമല്ല, അവളുടെ റെഗ്ഗേ പാട്ടുകാരൻ ഭർത്താവിനെയും അതിലേക്ക് കൺവേർട്ട് ചെയ്തു. അതോടെ അങ്ങേരുടെ പാട്ടുകളും ആ വഴിക്ക് നീങ്ങി. ഒരു പക്ഷേ കേട്ട് കാണും, റസ്ത മാൻ ചാൻറ്റ് ബൈ ബോബ് മാർലി. ശ്രോതാക്കൾക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കുമരകംഗാരൻ.